Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം നാലാം വാരം, നല്ലയിടയൻ്റെ ഞായറാഴ്ച, ഫാദർ വിവേക് വർഗീസ് കൊല്ലംപറമ്പിൽ പങ്കുവയ്ക്കുന്ന സുവിശേഷ ചിന്തകൾ കേൾക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ.
എറണാകുളത്ത് ചാത്യാത്ത് പള്ളി സന്ദർശിച്ചത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. പള്ളിയിലേക്കുള്ള പടവുകൾ കയറി ചെല്ലുന്നതും കാണുന്നത് കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ സന്നിധാനമാണ്. ഭൂഗോളത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ബൃഹഗാത്രൻ. താഴത്തെ ലഹിതം ഇപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാം. വിരിച്ച കരങ്ങൾ പോലെ തന്നെ മനുഷ്യൻ്റെ തുറന്ന ഹൃദയ കവാടങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ദൈവം കടന്നു വരുന്നതുപോലെ. ഞാനാകുന്നു ആടുകളുടെ വാതിലെന്ന് ക്രിസ്തുവിൻ്റെ തിരുമൊഴി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. തച്ചനായിരുന്നുകൊണ്ടാവണം ക്രിസ്തുവിന് വാതിലുകളോട് ഇത്രയും പ്രിയം. എനിക്കായി സദാ തുറന്നിട്ട വാതിൽ ക്രിസ്തുവാണ്. മനുഷ്യൻ്റെ ആത്മീയതയിലേക്ക് ഇളം വെയിലും ചെറുകാറ്റും മഴയും തുമ്പികളും പറന്നു വന്നു. 1-ാം മണിക്കൂറിൽ പ്രവേശിച്ചാലും പോക്കുവയലിൻ്റെ പൊന്നുവീണ 11-ാം യാമത്തിൽ വന്നാലും നമ്മെ ആന്തരിക പ്രഭയുടെ നറുപുഞ്ചിരിയുമായി സ്വീകരിക്കുവാൻ ക്രിസ്തു കാത്തിരിക്കുന്നു. അതെ, അവൻ കരങ്ങൾ വിരിച്ച് കാത്തു നിൽക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞുള്ള 4-ാം ഞായർ സഭയിൽ നല്ലിടയൻ്റെ ദിനമായി ആചരിക്കപ്പെടുന്നു. തനിക്ക് തന്നെ ക്രിസ്തു നൽകിയ നല്ലിടയനെന്ന വിശേഷണം അവിടുത്തെ പീഡകളുടെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വെളിച്ചത്തിൽ ഉണർവോടെ പുനർപരിശോധിക്കുവാൻ ഈ ദിനം നമ്മെ ക്ഷണിക്കുകയാണ്. നല്ലിടയൻ ആടുകൾക്കു വേണ്ടി ജീവൻ സമർപ്പിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം കാണുന്നു. പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് കുരിശിൽ അവിടുന്ന് സ്വയാർപ്പണം ചെയ്തപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ അന്വർത്ഥമായത്. ക്രിസ്തുവാണ് നല്ലിടയനെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. നിങ്ങൾക്കും എനിക്കും വേണ്ടി ജീവാർപ്പണം ചെയ്ത നല്ലിടയൻ അവിടുന്നാണ്. സ്നേഹിക്കുന്നവർക്കായി സ്വയം ജീവനേകുന്ന സ്നേഹത്തിലുമീതെ വേറൊരു സ്നേഹമുണ്ടോ? അങ്ങനെ ക്രിസ്തുവാണ് സാക്ഷാൽ നല്ലിടയനെന്ന് വിശുദ്ധ യോഹന്നാൻ തൻ്റെ വാക്കുകളിൽ സ്ഥാപിക്കുന്നു. ആരും അവിടുത്തെ ജീവൻ പിടിച്ചെടുക്കുകയല്ല, സ്വമേധ്യ അവിടുന്ന് അത് ആടുകൾക്കായി സമർപ്പിക്കുകയാണ്. കൂലിക്കാരായ വ്യാജ ഇടയന്മാരുമായി തുറന്ന താരതമ്യം നടത്തിക്കൊണ്ടാണ് ക്രിസ്തു തന്നെ തന്നെ നല്ലിടയനായി നിർവചിക്കുന്നത്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്കു വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കുന്നു എന്നാണ് ക്രിസ്തുവിൻ്റെ മൊഴികൾ. കൂലിക്കാരനായ ഇടയനിൽ നിന്നും വ്യത്യസ്തമായി ആടുകളുടെ നന്മയും ജീവനും പോഷണവുമല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്തവനാണ് നല്ലിടയൻ. അതിനാൽ ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി അയാൾ സ്വയം ജീവൻ സമർപ്പിക്കുവാൻ പോലും സന്നദ്ധനാകുന്നു. ക്രിസ്തുവിൻ്റെ നല്ലിടയ രൂപത്തിൽ നാം കാണേണ്ടതും ധ്യാനിക്കേണ്ടതും ദൈവത്തിൻ്റെ പിതൃരൂപവും അവിടുത്തെ പരിപാലനയും നമ്മോടോരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവുമാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്! നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, നാം ദൈവമക്കളായി ഉയർത്തപ്പെടുകൂടി ചെയ്യുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. പിതാവായ ദൈവം മനുഷ്യകുലത്തിൽ വർഷിച്ച സ്നേഹപാരമ്യമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ വിശുദ്ധ യോഹന്നാന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. മെയ് 5-ാം തീയതി വ്യാഴാഴ്ച പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ട്വിറ്റർ സന്ദേശം ഇവിടെ അനുസ്മരണീയമാണ്. ക്രിസ്തുവിന് മാത്രം നൽകാവുന്നൊരു നവീനതയാണ് നമ്മെ വിസ്മയം കൊള്ളിക്കുന്നത്. അത് നമ്മുടെ അനുദിന ജീവിത ചുവടുവയ്പ്പുകളെ നയിക്കുന്ന അവിടുത്തെ കാരുണ്യവും സ്നേഹവുമാകുന്നു. സത്യമായും ദൈവസ്നേഹം ആശ്ചര്യപ്പെടുത്തുന്നതും അഗ്രാഹ്യവുമാണ്. കാരണം ക്രിസ്തുവിനെ നല്ലിടയനായി നൽകുന്നത് വഴി മനുഷ്യരോടുള്ള പിതാവായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും അമൂല്യവും അപരിമേയവുമായ സ്നേഹമാണ് ലോകത്തിന് അനുഭവവേദ്യമാകുന്നത്. അളവുകളും അതിരുകളും വ്യവസ്ഥകളൊന്നുമില്ലാത്തതും സ്വാർത്ഥ താൽപ്പര്യങ്ങളൊന്നുമില്ലാത്തതുമായ സ്നേഹം സമുന്നതവും ഉത്കൃഷ്ടവുമാണ്. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ആസ്വാദനം നമുക്ക് സന്തോഷം പകരുന്നു. നിർലോഭമായി നമുക്കത് ലഭിക്കുന്നതിനാൽ അതിൽ നാം കൃതജ്ഞതാനിർഭരരാകുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ നാം വികാരാധീനരായി നന്ദിയാൽ നിറയുകയും അത് ധ്യാനിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമായില്ല, നല്ലിടയനെ നാം അനുകരിക്കുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. വിശിഷ്യ സഭയിൽ അജപാലന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വൈദികരും മെത്രാന്മാരും നല്ലിടയനെ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു. അവർ ആടുകളോട് കരുണ കാണിക്കുകയും അവയ്ക്കായി സ്വയാർപ്പണം ചെയ്യുകയും ചെയ്ത നല്ലിടയനായ ക്രിസ്തുവിൻ്റെ മാതൃകയിൽ ശുശ്രൂഷകരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. മെയ് മാസം 7-ാം തീയതി നല്ലിടയൻ്റെ ഞായറാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കായിൽ അർപ്പിക്കപ്പെടുന്ന സമൂഹ ബലിയർപ്പണ മധ്യേ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള 10 ഡീക്കന്മാരെ പാപ്പ ഫ്രാൻസിസ് വൈദിക ശുശ്രൂഷയിലേക്ക് ഉയർത്തും. സഭയിലെ അജപാലകർ ഭരണകർത്താക്കളല്ല, മറിച്ച് നല്ലിടയൻ്റെ മാതൃകയിൽ ജനമധ്യത്തിൽ ജീവിക്കേണ്ടുന്ന ശുശ്രൂഷകരും സേവകരുമാണ്. ഇസ്രായേലിൻ്റെ ഇടയനെ, അങ്ങയുടെ ആട്ടിൻപറ്റത്തെപ്പോലെ ജോസഫിനെ നയിച്ചവനെ എന്നെ ചെവിക്കൊള്ളണമേ എന്നാണല്ലോ സങ്കീർത്തകൻ്റെ പ്രാർത്ഥന. ദൈവത്തെ ഇടയനായി ഇസ്രായേൽ ജനം കണക്കാക്കിയിരുന്നു. ദൈവജനത്തെ നയിക്കുന്നവർ ഇടയന്മാരാണ്. ദാവീദ് ഒരു ഇടയ ചെറുക്കനായിരുന്നു. പിന്നീട് രാജാവെന്ന നിലയിലും അദ്ദേഹം ഇസ്രായേലിൻ്റെ ഇടയനായി. എന്നാൽ ഇസ്രായേലിൽ പിന്നീട് വന്ന ഇടയന്മാർ ആടുകളെ പോറ്റുന്നതിന് പകരം തങ്ങളെ തന്നെ പോറ്റുന്നവരായിത്തീർന്നു. അവർ കൊഴുത്ത ആടുകളെ കൊന്നു തിന്നുകയും അതിൻ്റെ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ട വസ്ത്രമുണ്ടാക്കി ധരിക്കുകയും ചെയ്തു. ദുർബലമായ ആടുകളെ അവർ താങ്ങിയില്ല, മുറിവേറ്റവയെ വെച്ചുകെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല, കാണാതായതിനെ തേടിപ്പോയില്ല. മാത്രമല്ല, കഠിനമായും ക്രൂരമായും അവർ അവയോട് പെരുമാറി. അവയെ തിരയുവാനോ തേടുവാനോ ആരുമുണ്ടായില്ല എന്ന് എസ്കെ പ്രവാചകൻ പറയുന്നു. അതിനാൽ ദൈവം തന്നെ ഇസ്രായേലിൽ ഇടയനായി വരുമെന്ന് എസ്കെ പ്രവചിക്കുകയും ചെയ്യുന്നു. ഇതാ, ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, ഞാൻ അവയെ തേടിയിറങ്ങും, നയിക്കും എന്നാണ് എസ്കെയിലൂടെ ദൈവം അരുളി ചെയ്തത്. പുതിയ നിയമത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് നല്ല ഇടയനെന്ന ക്രിസ്തുവിൻ്റെ മൊഴികൾ നാം വായിക്കുന്നു. അതിനാൽ ക്രിസ്തുവാണ് ആട്ടിൻപറ്റത്തെ ജീവനിലേക്ക് നയിക്കുന്ന സ്നേഹ കവാടം. അവിടുന്ന് നിത്യതയിലേക്കുള്ള വാതിലാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ദൈവമേ, എന്തുകൊണ്ടാണ് ഈ വാതിൽപ്പടികൾ അങ്ങുണ്ടാക്കിയിരിക്കുന്നത്? അങ്ങയുടെ വാതിൽ തടിത്തരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അത് സ്നേഹം കൊണ്ടുള്ളവയാണ്. അങ്ങേ അനന്തമായ സ്നേഹം കടമ്പയായി കുറുകെ കിടക്കുമ്പോൾ ആർക്കാണ് ആ സ്നേഹവലയം വിട്ട് വഴിതെറ്റിപ്പോകുവാൻ മനസ്സുവരിക? അതൊരു എബ്രായശീലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നാടോടി ഇടയന്മാർ തങ്ങളുടെ ആടുകളുമായി പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. രാത്രിയിൽ ഏതെങ്കിലും ഒരു ഗുഹയിലേക്ക് അവയെ ആനയിക്കുന്നു. ഗുഹാമുഖം അടയ്ക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇടയൻ ഗുഹാമുഖത്തിന് കുറുകെ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരാടിന് പുറത്തു കടക്കണമെങ്കിൽ ഇടയൻ്റെ നെഞ്ചിൽ ചവിട്ടാതെ തരമില്ല. കള്ളനോ കുറുനരിക്കോ അകത്തു വരണമെങ്കിലും അയാളറിയാതെ തരമില്ല. അതുകൊണ്ട് ആടുകളുടെ വാതിൽ ഞാനാണ് എന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അവിടുത്തെ കേൾവിക്കാരുടെ മിഴികൾ സജലമായി. ക്രിസ്തു പറഞ്ഞ ഈ വരികൾ അസാധാരണമായ സംരക്ഷണത്തിൻ്റെ, ദൈവീക രക്ഷണത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വീടുവിട്ടു പോയവരൊക്കെ അവനെ കുറുകെ കടന്നവരും. അതോടൊപ്പം അഹിതമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടയൻ അറിയാതിരിക്കുന്നില്ല എന്നതും ഉറപ്പാണ്. പരിഹാരമോ പ്രതിരോധമോ ഇല്ലാത്ത ചില ദുരന്തങ്ങൾ എൻ്റെ ഉമ്മറത്തേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കായി കാവലിരിക്കുന്നവനും പരിക്കേൽക്കുന്നുണ്ട് എന്നോർക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു ഇപ്പോഴും ശരീരത്തിൽ സഹിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത്. അപ്പോൾ വാതിൽ എത്ര ഹൃദ്യമായ സൂചനകളാണ് നൽകുന്നത്! തുറന്നിട്ട വാതിൽ കണക്കെ മനോഹരമായ എത്രയോ ദൃശ്യങ്ങളുണ്ട് ഭൂമിയിൽ. എന്നാൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ പോലെ ഭാരപ്പെടുത്തുന്നവയും ഈ ലോകത്തിനുണ്ട്. അസീസിയിലെ ഫ്രാൻസിസിനെ ആധാരമാക്കി ഫ്രാങ്കോ സെഫറലി സംവിധാനം ചെയ്ത ചലച്ചിത്രം ബ്രദർ സൺ ആൻഡ് സിസ്റ്റർ മൂൺ ഓർമ്മിക്കുന്നുണ്ടോ? മഞ്ഞുപൊഴിയുന്ന തെരുവിലൂടെ ഒരു ഇറ തേടി ഫ്രാൻസിസും ലിയോയും അലയുകയാണ്. അവർക്ക് മുമ്പിലായി അതിവേഗത്തിൽ വലിച്ചടയ്ക്കപ്പെടുന്ന വാതിലുകളുടെ ശബ്ദം കേൾക്കാം. ഹൃദയമെന്ന വ്യാസം കുറഞ്ഞ കിണറ്റിലേക്ക് ആരോ അമ്മിക്കല്ലെടുത്തിരുന്നതുപോലെ. മലയാളി അവൻ്റെ വാതിലുകൾ അടച്ചിടുവാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നുമായിട്ടില്ല. അത് മാറ്റമല്ല, പുരോഗമനവുമല്ല, മറിച്ച് ഒരപകട സൂചനയാണ്. നാഗരികതയെന്ന രോഗാതുരതയുടെ അപകട സൂചന, ഒപ്പം സ്വാർത്ഥതയുടെയും. ഇയാളെ എനിക്ക് ഭയമാണെന്ന് അയൽക്കാരനെപ്പറ്റി പറഞ്ഞു വരുത്തി വാതിലടച്ച് നല്ലത് ചമയുന്നവരുമുണ്ട്. അയാളൊരു ഭീകരനായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥതയാലാണ് നാം മറ്റൊരാളെ ഭയക്കുന്നത്. തുറന്നിട്ട ഭവനങ്ങൾ യഥാർത്ഥത്തിൽ ദേവാലയങ്ങളാണ്. അടച്ചിട്ട ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന ഖലീൽ ജിബ്രാന്റെ വരികൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. നാം എപ്പോഴും വാതിലുകൾ പ്രതിഷ്ഠിക്കുക രണ്ടിടങ്ങൾക്കിടയിലാണല്ലോ. അമ്മ വീട്ടിൽ ഒഴിവുകാലം ചെലവഴിക്കാനെത്തിയ കുഞ്ഞിനെ പോലെ ഭൂമിയുടെ പ്രിയപ്പെട്ട വിരുന്നുകാരനായി ക്രിസ്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കുന്ന ഈ ലോകത്തിലും ഇനി പാർക്കേണ്ടുന്ന മറുലോകത്തിനും മധ്യേ അവിടുന്ന് വാതിലാകുന്നു. ദ ഡോർ ബിറ്റ്വീൻ അവർ ടെറസ്ട്രിയൽ ആൻഡ് സെലസ്ട്രിയൽ പ്ലെയിൻസ് ഈസ് ക്രൈസ്റ്റ്. ആകാശത്തുനിന്ന് വീണ മന്നയല്ല അവിടുന്ന്, അനന്തതയിൽ നിന്നെത്തിയ ജീവന്റെ അപ്പമാണ്. അവിടുത്തെ ഭക്ഷിക്കുന്നവരൊക്കെയും ജീവിക്കുമെന്നൊരു വാഗ്ദാനം അവിടുന്ന് നൽകുന്നുണ്ട്. എവിടെയോ ആകാശവും ഭൂമിയും തമ്മിൽ സന്ധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാടിൽ കുഞ്ഞാടിന്റെ രക്തമുദ്ര പേറുന്ന വാതിൽപ്പടികൾ വിട്ടിട്ട് സംഹാരദൂതൻ കടന്നുപോയില്ലേ? അതുപോലെ നല്ലിടയനായ ക്രിസ്തുവിൻ്റെ വിരലടയാളം നെറ്റിയിൽ പതിഞ്ഞിട്ടുള്ള ജീവിതങ്ങളെയും ഭവനങ്ങളെയും സ്പർശിക്കുവാൻ തിന്മയും മരണവും ഭയപ്പെടും. അവ കടന്നുപോവുക തന്നെ ചെയ്യും.
ഈ ഗാനമാലപിച്ചത് റിമി ടോമിയാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ സംഗീതം ജോൺസൺ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വിവേക് വർഗീസ് കൊല്ലംപറമ്പിൽ പങ്കുവച്ച പെസഹാകാലം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.